സാമ്പത്തിക ഇടപാടുകളിൽ ആധുനിക സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും അപകടകരമായ പ്രശ്നമാണ് പലിശ എന്ന് പറയുന്നത്. ആധുനിക സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനം തന്നെ പലിശയാണ് എന്ന രീതിയിലാണ് എല്ലാ സാമ്പത്തിക ഇടപാടുകളെയും വ്യവഹാരങ്ങളെയും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ലോകത്ത് വ്യത്യസ്ത സാമ്പത്തിക വീക്ഷണങ്ങളുണ്ടായിട്ടുണ്ട്, ഇന്നും നിലനിൽക്കുന്നുമുണ്ട്. ഈ സാമ്പത്തിക വീക്ഷണങ്ങൾ, അതിനെ സൂക്ഷ്മമായി നമ്മൾ വിലയിരുത്തുമ്പോൾ, വിശകലനം നടത്തുമ്പോൾ അടിസ്ഥാനപരമായി രണ്ടെണ്ണമേ ഉള്ളൂ എന്ന് കാണാൻ പറ്റും. നമ്മളിപ്പോൾ സാധാരണ ക്യാപിറ്റലിസം അഥവാ മുതലാളിത്തം, സയന്റിഫിക് സോഷ്യലിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം, മിക്സഡ് എക്കോണമി, എങ്ങനെ ഇങ്ങനെ പലതായിട്ട് പറയുമല്ലോ. സമ്പത്തിനെ സമീപിക്കുന്നതിലുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും സൂക്ഷ്മമായി നമ്മൾ അതിനെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ അവരെല്ലാം ഒരേ അസ്ഥിവാരത്തിൽ ആണ് നിലകൊള്ളുന്നത് എന്ന് കാണാൻ പറ്റും. ഉദാഹരണത്തിന്, മുതലാളിത്തത്തിന്റെ സാമ്പത്തിക വീക്ഷണം സമ്പത്ത് വ്യക്തിയുടേതാണ് എന്നതാണ്, നമുക്കെല്ലാവർക്കും അതറിയാം. കമ്മ്യൂണിസത്തിന്റെ സാമ്പത്തിക കാഴ്ചപ്പാട് എല്ലാം സ്റ്റേറ്റിന്റേതാണ് എന്നതാണ്. സത്യം പറഞ്ഞാൽ അള്ളാഹുവിന്റെ സന്തുലിതമായ അധ്യാപനങ്ങൾ കൈവിട്ട് മനുഷ്യർ സ്വതന്ത്രമായി ചിന്തിച്ചപ്പോൾ സമ്പത്തിനോടുള്ള സമീപനത്തിന്റെ രണ്ടറ്റങ്ങളിൽ എത്തിപ്പെട്ടു എന്നതാണ് വസ്തുത. എല്ലാം വ്യക്തിയുടേത് എന്ന് പറയുന്നത് അതിന്റെ ഒരറ്റമാണ്. അതൊരു തീവ്ര നിലപാടാണ്, ഒരു എക്സ്ട്രീം പോയിന്റാണ്. അങ്ങനെ നിന്നിട്ട്, സമ്പത്തിനെ അങ്ങനെ കണ്ടിട്ട് ഒരു സമൂഹത്തിലും ഒരു പുരോഗതിയും സാമ്പത്തിക നീതിയും സാമൂഹിക നീതിയും ഒക്കെ ഉണ്ടാക്കുക സാധ്യമല്ല. മറുവശത്ത് സമ്പത്തിനോടുള്ള ഈ അങ്ങേയറ്റത്തെ ഈ മുതലാളിത്തത്തിന്റെ നിലപാടിനോടുള്ള ഒരു വിരോധത്തിൽ നിന്നാണ് വ്യക്തിക്കൊന്നുമില്ല, എല്ലാം സ്റ്റേറ്റിന്റേത് എന്ന ഇങ്ങേയറ്റത്തെത്തുന്നത്. അത് വേറൊരു താത്വിക ചർച്ചയാണ്, ഞാനിപ്പോൾ അതിലേക്ക് കടക്കാൻ ഉദ്ദേശിച്ചല്ല ഇത്രയും പറഞ്ഞത്. ഈ രണ്ട് കാഴ്ചപ്പാടുകളും തമ്മിൽ അജഗജാന്തരമുണ്ട്, ആടും ആനയും തമ്മിലുള്ള അന്തരമുണ്ട് എന്ന് പെട്ടെന്ന് തോന്നിപ്പോകും. കാരണം ഒന്നെല്ലാം സ്റ്റേറ്റിന്റേത് എന്നൊരു കൂട്ടർ പറയുന്നു, എല്ലാം വ്യക്തിയുടേത് എന്ന് വേറൊരു കൂട്ടർ വാദിക്കുന്നു. പക്ഷേ ഈ രണ്ടു കൂട്ടരും യോജിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതെന്താണ് ആ പോയിന്റ്? എല്ലാം മനുഷ്യരുടേതാണ് എന്നതാണ്. സമ്പത്ത് മനുഷ്യന്റേതാണ് എന്നതിൽ ഈ രണ്ടു കൂട്ടരും യോജിക്കുന്നുണ്ട്. അത് സ്റ്റേറ്റിന്റെ വഴിക്കാണോ വ്യക്തിയുടെ അധീനതയിലാണോ ഈ മനുഷ്യരുടേതാവുന്നത്, ഇതിൽ മാത്രമേ അവർ തമ്മിൽ ഭിന്നിക്കുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ലോകത്തുള്ള ഏത് സാമ്പത്തിക വ്യവഹാരങ്ങളെക്കുറിച്ച് പഠിച്ചാലും വ്യക്തിക്ക് സ്വത്തിന്റെ മേൽ സ്വതന്ത്ര അധികാരം നൽകുന്ന എന്റെ ധനം എന്ന് നമ്മൾ സാധാരണ പറയുമല്ലോ. ഒരു വിശ്വാസി അങ്ങനെ പറയുമ്പോൾ ഒരു അവിശ്വാസി അങ്ങനെ പറയുന്നതിന്റെ അതേ അർത്ഥമല്ല ഉള്ളത്. മറ്റ് ഭൌതിക വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ആളുകൾ പറയുന്ന അതേ അർത്ഥത്തിൽ തന്നെയാണ് എന്റെ ധനം എന്ന് ഇയാൾ പറയുന്നതെങ്കിൽ, ഒരു വിശ്വാസി പറയുന്നതെങ്കിൽ, അയാൾ ഇനിയും വിശ്വാസിയായിട്ട് വേണം എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പൊ ഇസ്ലാമിന്റെ സമ്പത്തിനോടുള്ള കാഴ്ചപ്പാട്, സമ്പത്ത് വ്യക്തിയുടേതുമല്ല, സമ്പത്ത് സ്റ്റേറ്റിന്റേതുമല്ല, സമ്പത്ത് അള്ളാഹുവിന്റേതാണ്. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അള്ളാഹുവിന്റെ ധനം എന്ന് തന്നെ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. സമ്പത്തുണ്ടാകുന്നത് സാമർത്ഥ്യവുമായി ബന്ധപ്പെട്ടല്ല എന്ന് നമ്മുടെ ചുറ്റുപാടുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സമ്പത്തുണ്ടാക്കാൻ വേണ്ടി രാവും പകലും ഓടടാ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല. എന്നാൽ അത്രയൊന്നും സാമർത്ഥ്യം കാണിക്കാത്ത ശുദ്ധപ്രകൃതരോ സാധുക്കളോ ആയ ആളുകളിൽ വരെ അവരുടെ കയ്യിൽ കോടിക്കണക്കിന് സ്വത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാനും പറ്റും. അതുകൊണ്ട് ഇത് സാമർത്ഥ്യവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, എല്ലാം കാൽക്കുലേറ്ററിൽ കൂട്ടിക്കഴിച്ച് കാണാനും കഴിയില്ല. ഇത് ഞാൻ വെവ്വേറെ പറയേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൂടി ഒരു വേറൊരു ഗൌരവപ്പെട്ട ചർച്ച നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന്റെ മുന്നോടിയായി ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. ഇത് ഇപ്പോ ആയത്തും മദീസും പറഞ്ഞ് സ്ഥാപിക്കൽ എന്റെ ഉദ്ദേശമല്ല. നമ്മുടെ ഈ സത്യവിശ്വാസികളുടെ ഒരു സമൂഹത്തിൽ സമ്പത്ത് അള്ളാഹുവിന്റേതാണ് അടിസ്ഥാനപരമായി എന്നതിൽ നമുക്ക് ഭിന്നതയുണ്ടാവാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അപ്പോൾ അള്ളാഹുവിന്റെ ധനം നമ്മളെ അവൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏൽപ്പിച്ചപ്പോൾ അതിനവൻ ചില ഡിമാൻഡുകൾ, ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ പലതും ആളുകളെ നോക്കാനോ പരിപാലിക്കാനോ ഏൽപ്പിക്കലുണ്ടല്ലോ. അങ്ങനെ നോക്കാനും പരിപാലിക്കാനും ഒക്കെ ഏൽപ്പിക്കുമ്പോൾ ചില അടിസ്ഥാന ഉപാധികൾ നമ്മളും വെക്കാറുണ്ട്. ഇതുപോലെ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ചില അടിസ്ഥാന ഉപാധികൾ വെച്ചിരിക്കുന്നു. ഇന്ന ഇന്ന കാര്യങ്ങൾ ഹറാമാണ്, ഇന്ന ഇന്ന സംഗതികൾ ഹലാലാണ്. അപ്പോ അളവിലും തൂക്കത്തിലുമുള്ള കൃത്രിമത്വം, തട്ടിപ്പ്, വെട്ടിപ്പ്, ചതി, വഞ്ചന തുടങ്ങി സാമ്പത്തിക വ്യവഹാരങ്ങളിൽ വളരെ വ്യാപകമായി കാണപ്പെടുന്ന കാര്യങ്ങളൊക്കെ വളരെ ഗൌരവപ്പെട്ട കുറ്റങ്ങളായിട്ട് അള്ളാഹു നിരോധിച്ചിരിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മുസ്ലിംകളായ കച്ചവടക്കാർ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുകയും അത് കച്ചവടത്തിൽ നടപ്പിൽ വരുത്താൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. പലപ്പോഴും തഖ്വയെക്കുറിച്ചുള്ള വസീയത്തിൽ നമ്മളിവിടെ പറയാറുള്ളത് പോലെ അള്ളാഹു വെച്ചിട്ടുള്ള ഈ വ്യവസ്ഥകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഈ നിയമനിർദ്ദേശങ്ങൾ ആധുനിക കാലത്ത് ഒരു വിശ്വാസി കച്ചവടത്തിൽ പുലർത്തുന്നതായാൽ കട തന്നെ പൂട്ടിപ്പോകും എന്ന് പലപ്പോഴും പിശാച് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും. പക്ഷേ നേരെ ചൊവ്വേ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അവന്റെ ധനം അവൻ വെച്ച വ്യവസ്ഥ പ്രകാരം വ്യവഹാരം ചെയ്യാനാണ് എന്നെ ഏൽപ്പിച്ചത് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിശ്വാസി ഇറങ്ങിപ്പുറപ്പെട്ടാൽ നമ്മൾ കാണാത്ത മാർഗേണ അതിൽ ബർക്കത്തുണ്ടാവും. ഈ ബർക്കത്ത് എന്ന് പറയുന്നത് കാൽക്കുലേറ്ററിൽ കണ്ടെത്താൻ പറ്റുന്ന സാധനമല്ല, അത് മറ്റൊരു സംഗതിയാണ്. അതിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഈ സമ്പത്തെല്ലാം പ്രപഞ്ചനാഥന്റേതാണ്. അവൻ ഇച്ഛിക്കുന്നവർക്ക് അത് നൽകുന്നു, അവൻ ഇച്ഛിക്കുന്നവരിൽ നിന്ന് അത് എടുത്തു മാറ്റുന്നു. ഒരു നിശ്ചിത കാലത്തേക്ക് ചിലരെ അവൻ ചിലത് ഏൽപ്പിക്കുന്നു, ചില നിശ്ചിത കാലത്തേക്ക് ചിലരിൽ നിന്ന് ചിലത് അവൻ അവഹരിച്ചെടുക്കുന്നു. അങ്ങനെ ദാരിദ്ര്യവും സമ്പന്നതയും ഒക്കെ മാറി മറിഞ്ഞു വരുന്നതായിട്ട് സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യന്റെ ആസൂത്രണം, അവന്റെ അധ്വാനം, അവന്റെ പ്ലാനിംഗ്, അവന്റെ മറ്റ് സാമർത്ഥ്യങ്ങൾ ഇതെല്ലാം വിനിയോഗിച്ചുകൊണ്ട് മാത്രം സമ്പത്ത് സ്വന്തമാക്കാമെന്ന് ആര് കരുതിയാലും പ്രയോഗതലത്തിൽ അതൊരിക്കലും നടക്കുകയില്ല എന്നും നടക്കുന്നില്ല എന്നും നമ്മുടെ കൺമുമ്പിലുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെ നമ്മൾ ലേശം ശാന്തമായിരുന്ന് ചിന്തിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ഇത്രയും ഞാൻ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വതആല സാമ്പത്തിക വ്യവഹാരത്തിൽ കുറെ നിരോധനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു, കുറെ നിർബന്ധ കൽപ്പനകളും നമ്മോട് നിർദ്ദേശിച്ചിരിക്കുന്നു. അതെല്ലാം അവിടെ ഇരിക്കട്ടെ. ആ കൂട്ടത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പലിശ എന്ന് പറയുന്നത്. പലിശ നമ്മുടെ സാമ്പത്തിക രംഗത്തുള്ള വളർച്ചയുടെ അടയാളമായിട്ടാണ് ഗവൺമെന്റുകൾ കാണുന്നത്. എന്നിട്ടവർ ആളുകളിൽ നിന്ന് ഇത്ര ശതമാനം പലിശ, ഇത്ര ശതമാനം പലിശ എന്ന് പറഞ്ഞിട്ട് ഈടാക്കിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് തന്നെ ഈടാക്കുന്നു, ആളുകൾക്ക് പരസ്പരം പലിശ ഈടാക്കാൻ വേണ്ടിയുള്ള നിയമപരമായ അനുവാദം നൽകുന്നു. അവിടെയും തീർന്നില്ല. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഗവൺമെന്റ് പലിശ വാങ്ങുന്നു എന്നത് മാത്രമല്ല, ഗവൺമെന്റ് പലിശ വാങ്ങുന്നതിനെയും കൊടുക്കുന്നതിനെയും പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രവുമല്ല, പലിശാധിഷ്ഠിതമായ ഇടപാടുകളെക്കുറിച്ച് രേഖാപരമായി പറയാതെ ഈ രാജ്യത്ത് സാമ്പത്തിക ഇടപാടുകൾ പാടില്ല എന്ന് പോലും നിയമം വെച്ചിരിക്കുകയാണ്. നിങ്ങൾ വിചാരിച്ചതുപോലെ സാമ്പത്തിക വ്യവഹാരത്തിന്റെ സ്വതന്ത്ര പലിശരഹിത സംരംഭങ്ങൾ നിങ്ങൾക്കുണ്ടാക്കാൻ ഇവിടെ നിയമമില്ല. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് പലിശ ഇത്ര ശതമാനമെങ്കിലും പലിശ ചുമത്തിയിരിക്കണം എന്നതുപോലെയുള്ള ഉപാധികളുണ്ട്. ആ ഉപാധികൾ പാലിക്കപ്പെടുന്നില്ലെങ്കിൽ നിയമപരമായി നിങ്ങളുടെ വ്യവഹാരം ലീഗലൈസ് ചെയ്യാൻ, നിയമവിധേയമാക്കി മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അങ്ങനത്തെ നിയമങ്ങൾ വരെ ലോകത്തും അതിന്റെ ഒരു അളവ്, ഒരു പരിധി വരെ നമ്മുടെ രാജ്യത്തും നിലനിൽക്കുന്നു. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പലിശയെ അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയ ഗൌരവപ്പെട്ട വിഷയങ്ങളിൽ ഒരു വിഷയമായിട്ടാണ് കാണുന്നത്. അത് ബാങ്കിൽ കൊണ്ടുപോയി പലി കാശ് നിക്ഷേപിക്കുക, എന്നിട്ട് അതിന്റെ പലിശ വാങ്ങുക. അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട്. കച്ചവടത്തിൽ ഏർപ്പെടൽ റിസ്ക്കാണ്. വേറെന്തെങ്കിലും വരുമാനമുള്ള കാര്യങ്ങളിൽ ഈ പണം വിനിയോഗിക്കാനും പ്രയാസമാണ്. 30, 35 or 50 lakh കയ്യിലുണ്ടെങ്കിൽ അത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്കിൽ ഇട്ടാൽ അതിന്റെ പലിശ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ വേറൊന്നും അധ്വാനിക്കേണ്ടതില്ല, സുഖസുന്ദരമായിട്ട് ജീവിക്കാം. ഒരു പെൻഷൻ പറ്റിയ ഉയർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥനേക്കാൾ നല്ല വരുമാനം ഒന്നും അറിയാതെ മാസാന്തം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള മാർഗങ്ങളിൽ എന്തിനു നമ്മൾ അധ്വാനിക്കണം? ഇങ്ങനെ ചിന്തിക്കുന്ന ധാരാളം ആളുകളെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം സമുദായം ഇത് അനുവദനീയമായ ഒരു വഴിയായിട്ട് കാണുന്നില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് പലിശയുടെ എല്ലാ സാധ്യതകളെയും എല്ലാ വഴികളെയും കുറിച്ച് നമ്മൾ ജാഗ്രത പാലിക്കണം. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൽ, വിശുദ്ധ ഖുർആനിൽ, അഹല്ലല്ലാഹുൽ ബൈഅ വ ഹറമ റിബ, അല്ലാഹു കച്ചവടം അനുവദനീയമാക്കി എന്നിട്ട് പലിശ നിഷിദ്ധമാക്കി. അപ്പൊ സാമ്പത്തിക വ്യവഹാരത്തിനും സമ്പത്തിന്റെ വളർച്ചയ്ക്കും രണ്ട് മാർഗങ്ങളാണ്. അതുപോലെ യംഹക്കുല്ലാഹു റിബ വ യുർബി സദഖാത്ത്, വിശുദ്ധ ഖുർആനിൽ വേറൊരു പ്രയോഗം നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, അല്ലാഹു പലിശയെ തേച്ചു മാച്ചു കളയുന്നു എന്നിട്ട് ദാനധർമ്മങ്ങളെ വളർത്തുന്നു. അപ്പോ സാമ്പത്തിക വ്യവഹാരത്തിന്, സമൂഹത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സജീവമാകുന്നതിന്, പാവപ്പെട്ടവൻ കാണെക്കാണെ പാവപ്പെട്ടവനായി താഴോട്ട് പോകുന്നതിന് പകരം അവൻ പടിപടിയായി മേലോട്ട് ഉയർന്നു വരാൻ നടത്തുന്ന പരിശ്രമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് അള്ളാഹു വെച്ചിട്ടുള്ള രണ്ട് മാർഗങ്ങൾ, ഒന്ന് കച്ചവടം അനുവദനീയമാക്കി എന്നുള്ളതാണ്. സാധനങ്ങൾക്ക് നമ്മൾ വില പറയുന്നു, നമ്മളുടെ അധ്വാനവും കൂടി പരിഗണിച്ചിട്ട് നമ്മളൊരു വില പറയുന്നു. ലാഭം, ലേശം ലാഭം അനുവദിച്ചതിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു വില പറയുന്നു. മറുകക്ഷി ആ വിലയിൽ നിന്ന് നമ്മുടെ ലേശം കുറച്ചോ ഒക്കെ മറ്റും പറയുന്നു, പെശകുന്നു, അവസാനം ഒരു വിലയിൽ ഇവർ തീർപ്പിലെത്തുന്നു. അപ്പോ അതിൽ ഇദ്ദേഹത്തിന്റെ മുതലിനേക്കാൾ മെച്ചപ്പെട്ട ഒരു തുക ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് കച്ചവടത്തിൽ. പലിശയിലൂടെയും ഇങ്ങനെ വരുമാനമല്ലേ ഉണ്ടാകുന്നത്? അപ്പൊ പണ്ട് മുശ്രീഖുകൾ പറഞ്ഞു, കച്ചവടം എന്ന് പറയുന്നത് പലിശ പോലെ തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് പറഞ്ഞ മറുപടി, കച്ചവടം അള്ളാഹു അനുവദിച്ചതാണ്, പലിശ അവൻ നിഷിദ്ധമാക്കിയതാണ്. അന്തിമമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് സമ്പത്തിന്റെ ഉടമ, അവനാണ് അതെങ്ങനെ വ്യവഹരിക്കണം, അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് പറയേണ്ടത്. അപ്പോൾ അവൻ വെച്ചിട്ടുള്ള വ്യവസ്ഥകളും നിയമങ്ങളും കർശനമായി പാലിക്കുമ്പോൾ അത് സങ്കീർണതയാണ്, തടസ്സമാണ്, പുരോഗതിയുടെ മുമ്പിൽ വിഘാതമാണ്, അത് പ്രതിബന്ധമാണ് എന്ന് കരുതുന്നുവെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ സാമ്പത്തിക വ്യവഹാരങ്ങളിൽ ഇനിയും വിശ്വാസിയായിട്ട് വേണം. സമ്പത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ് എന്ന തൗഹീദുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഉടമസ്ഥതയുടെ ഈ ഗൌരവപ്പെട്ട വിഷയത്തിൽ അയാൾക്ക് ബോധ്യം വന്നിട്ടില്ല. അപ്പൊ വിശ്വാസിയായ ആളുകൾ അള്ളാഹുവാണ് ആരാധ്യൻ, അള്ളാഹുവാണ് വിധികർത്താവ്, അള്ളാഹുവാണ് ഉടമസ്ഥൻ, അള്ളാഹുവാണ് സംരക്ഷകൻ, അള്ളാഹുവാണ് അന്നദാതാവ്, ഇതൊക്കെ ഒരുപോലെ ഗൌരവത്തിൽ മനസ്സിൽ തട്ടി ഉൾക്കൊള്ളേണ്ടതാണ്. അതുകൊണ്ടായിരിക്കാം സൂറത്തുർ റൂം നിങ്ങൾ എടുത്തു നോക്കിയാൽ സൂറത്തുർ റൂമിൽ ഈ പലിശയെപ്പറ്റി പറയുന്ന ഒരു പ്രയോഗം അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തി. ആ പ്രയോഗത്തിന്റെ അപ്പുറവും ഇപ്പുറവുമുള്ള സൂക്തങ്ങൾ പരിശോധിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് നിങ്ങൾക്ക് അന്നം നൽകുന്നത്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അന്നം കൂടുതൽ നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അന്നം കുറച്ചു കൊടുക്കുന്നു. ഇതിന്റെ പിന്നിൽ എന്തോ യുക്തി ഉണ്ടാകും. ആ യുക്തി സാധാരണ സാമാന്യ വിവരം മാത്രമുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാ ആതൈതും മിൻ റിബൻ ലിയർബുവ ഫി അംബാലിന്നാസ്, ജനങ്ങളുടെ മൂലധനത്തിൽ വളർച്ച ഉണ്ടാവാൻ വേണ്ടി, വർദ്ധനവ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പലിശ, ഫല യർബു ഇല്ല, അല്ലാഹുവിന്റെ അടുക്കൽ അത് വളർച്ച ഉണ്ടാകുന്നില്ല. ഓമാ ആതൈതും മിൻ സക്കാത്തിൻ, അതേസമയം നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സക്കാത്തോ, വിശുദ്ധ ഖുർആൻ സക്കാത്ത് എന്നും സദഖ എന്നും ഈ നിർബന്ധ ദാനത്തെ പ്രയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സക്കാത്തോ, ആ സക്കാത്ത് അള്ളാഹുവിന്റെ യുരീദുന വജ്ഹ അല്ലാഹ്, അള്ളാഹുവിന്റെ പ്രതിഫലം, അവന്റെ പ്രീതി ആ നൽകുമ്പോൾ നിങ്ങൾ അതിലൂടെ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അധ്വാനം വേറെ ഒരു ഉപാധിയുമില്ലാതെ എവിടെയോ കിടക്കുന്ന ഒരു പാവപ്പെട്ടവന് അവന്റെ അവകാശമെന്ന കണക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട് നിങ്ങൾ അവന് കൊടുക്കുകയാണ്. ഇതാണല്ലോ സക്കാത്ത്. അത് വ്യക്തികൾ കൊടുക്കുന്നതല്ല, അത് ശേഖരിച്ച് വ്യവസ്ഥാപിതമായി ഗവൺമെന്റുകൾ ചെയ്യേണ്ട പണിയാണ്. ഗവൺമെന്റിന്റെ അഭാവത്തിൽ ഗവൺമെന്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റിന്റെ അഭാവത്തിൽ എങ്ങനെയാണോ സംഘം ചേർന്ന് നമ്മൾ നടത്തുന്നത്, അതുപോലെ നടത്തേണ്ട ഒരു പണിയുമാണ് എന്നാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പൊതുവെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആ സക്കാത്തിനെ കുറിച്ച് അള്ളാഹു പറയുന്നു, അവരാണ് ഇരട്ടിപ്പിക്കുന്നവർ, അതാണ് വർദ്ധിക്കുന്നത്. പലിശ വർദ്ധിക്കുന്നില്ല, മുതല് നിങ്ങൾ പലിശ കൊടുത്തിട്ട് എന്ന് പലിശ വാങ്ങുന്ന ആൾ തന്റെ ധനം പലിശാധനത്തിലൂടെ വർദ്ധിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അള്ളാഹുവിങ്കിൽ അത് വർദ്ധിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പലിശയെ അവൻ തുടച്ച് തേച്ചു മാച്ച് കളയുന്നു, ദാനധർമ്മങ്ങളെ അവൻ വളർത്തുന്നു എന്നും ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറും ബർക്കത്തും ഉണ്ടാവുകയില്ല എന്ന് തീർത്തു പറഞ്ഞ ഒരു സാമ്പത്തിക ഇടപാടാണ് പലിശ എന്ന് മുസ്ലിംകൾ മനസ്സിലാക്കണം. ഇതിപ്പോ പൊതുവെ പറഞ്ഞാൽ ആളുകൾ പലിശ ഇങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വലിയ ഒരു സംഖ്യ ബാങ്കിൽ നിക്ഷേപിച്ച് അതിന്റെ പലിശ വാങ്ങുന്ന ആളുകളെ വിശ്വാസികളുടെ കൂട്ടത്തിൽ വളരെ കുറച്ചേ കാണാൻ സാധ്യതയുള്ളൂ. തീരെ ഇല്ല എന്ന് പറയാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, വളരെ വളരെ അപൂർവമായേ കാണാൻ സാധ്യതയുള്ളൂ അത്തരം അപകടകരമായ ജീവിത രീതി സ്വീകരിച്ചവർ എന്നാണ് ഞാൻ കരുതുന്നത്. അതേസമയം പലിശാധിഷ്ഠിതമാണല്ലോ നമ്മുടെ ഈ സാമൂഹിക ക്രമം തന്നെ. എവിടെ നോക്കിയാലും പലിശയാണ്. ബാങ്കും പലിശയും എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണോ? അതിനെക്കുറിച്ച് തന്നെ ആളുകൾക്ക് സംശയമുണ്ട്. ബാങ്കും പലിശയും എന്ന് പറയുന്നത് കച്ചവടവും പൂഴ്ത്തിവെപ്പും എന്ന് പറയുന്നത് പോലെയാണ്. കച്ചവടം അള്ളാഹു അനുവദിച്ചതാണ്, പൂഴ്ത്തിവെപ്പ് വളരെ വലിയ കുറ്റകരമായ ഒരു കർമ്മമാണ്, ഒരു കാര്യമാണ്. അപ്പൊ പൂഴ്ത്തിവെപ്പ് വേറെ സ്വതന്ത്രമായിട്ട് പൂഴ്ത്തിവെക്കാനായിട്ട് ഒരു സംരംഭം അങ്ങനെ ഉണ്ടാവില്ലല്ലോ. പൂഴ്ത്തിവെപ്പ് എവിടെ നടക്കാം? കച്ചവടത്തിന്റെ കൂടെ. അപ്പൊ പൂഴ്ത്തിവെപ്പുണ്ട് എന്നതുകൊണ്ട് കച്ചവടം നിഷിദ്ധമല്ലാത്തതുപോലെ പലിശയുണ്ട് എന്നതുകൊണ്ട് ബാങ്കിംഗ് സംവിധാനങ്ങൾ നിഷിദ്ധമാണ് എന്ന് പറയാൻ കഴിയില്ല. ബാങ്കിന് പലിശാധിഷ്ഠിതമല്ലാത്ത വേറെയും സാമ്പത്തിക സേവന സംരംഭങ്ങളുണ്ട്, അത് അനിവാര്യമായി വേണ്ടിവരും. ഒരാധുനിക ജീവിതക്രമത്തിൽ ബാങ്ക് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിത സങ്കല്പം, ഒരു സാമ്പത്തിക വ്യവഹാര രീതി നമുക്ക് കണ്ടെത്താൻ പ്രയാസമാണ്. അതുകൊണ്ട് ബാങ്കിംഗ് എന്ന് പറയുന്നതിന് മൊത്തത്തിൽ ആളുകൾ ചിലപ്പോൾ ഈ പലിശയുമായി കെട്ടിപ്പണഞ്ഞ് ജീവിക്കുന്ന ആളുകൾ പറയും, ആരാ ഇവിടെ പലിശ വാങ്ങാത്ത ആളുകൾ, ഇവിടെ എവിടെ അല്ലെങ്കിൽ പലിശ ഒഴിവുള്ളത്, നിങ്ങൾ നടന്നു പോകുന്ന ഈ റോഡ് ടാറിട്ട് ഈ റോഡ് പലിശയുമായി ബന്ധപ്പെട്ടതല്ലേ, നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനം പലിശയുമായി ബന്ധപ്പെട്ടതല്ലേ, നിങ്ങൾക്ക് റേഷനായിട്ടും അല്ലാതെയും സബ്സിഡിയും അല്ലാതെയുമായിട്ട് ഗവൺമെന്റ് നൽകുന്ന ആനുകൂല്യങ്ങളൊക്കെയും പലിശയുമായിട്ട് കെട്ടിപ്പണഞ്ഞതല്ലേ. ഇങ്ങനെ ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ട് അവസാനം നിങ്ങൾ മരിച്ചിട്ട് ആംബുലൻസിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അതും പലിശാധിഷ്ഠിതമായിരിക്കുമല്ലോ. ജീവിതത്തിൽ പ്രസവിച്ച് വീണ ടേബിൾ പലിശയുടേതാണ് എന്ന് പറഞ്ഞാൽ അധികം ഹോസ്പിറ്റലിലാണല്ലോ, അത് പലിശയുടേതാണ്. അവസാനം കബറിലേക്ക് കൊണ്ടുപോകുന്ന മയ്യത്ത് കട്ടിൽ വാങ്ങാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച പണത്തിലും പലിശയുടെ അംശമുണ്ട്. പിന്നെ ഈ പലിശ 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 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഇതാരുടെ രീതിയാണ്? ഇത് പലിശയെ സാമാന്യവൽക്കരിച്ച് പാപങ്ങളെ ലഘൂകരിച്ച് പാപങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ച ശുദ്ധ പാപികളുടെ ഒരു വ്യാഖ്യാന രീതിയാണ്. ഈ പറഞ്ഞതിലൊക്കെ ശരിയുണ്ട്. ഒരു അനിസ്ലാമിക സാമൂഹിക ക്രമത്തിൽ വിശേഷിച്ചും പലിശ സാമ്പത്തിക വ്യവഹാരത്തിന്റെ അസ്ഥിവാരമായി അംഗീകരിച്ച ഒരു സാമൂഹിക ക്രമത്തിൽ എല്ലാത്തിലും പലിശയുണ്ട്, ഒരു സംശയമില്ല. ആ പറഞ്ഞതൊക്കെ സത്യമാണ്, അതാതിന്റെ അളവിൽ. പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ആകെ കൂടി ഒരു പുകമറയിൽ നമ്മളെ നിർത്തിയിരിക്കുകയല്ല, ഒരു കാര്യത്തിലും ഒരു പുകമറയിൽ നമ്മളെ നിർത്തിയിരിക്കുകയല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായിട്ട് ഒരു നിലപാട്, നിങ്ങളുടെ നിലപാട് എന്ത്, എന്റെ നിലപാട് എന്ത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ വിഷയത്തിലുമുള്ള നിലപാട് എന്ത്, അതാണ് ഇവിടെ പ്രശ്നം. അതേ അള്ളാഹ് അറിയേണ്ടതുള്ളൂ. നാട്ടിൽ എന്തൊക്കെ നടക്കുന്നു അതിനൊക്കെ നമ്മൾ ഉത്തരവാദിയല്ല. അതിനെപ്പറ്റി അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ട് പ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ നടത്തിയിട്ടുണ്ട്. ഒന്ന്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്ഹ, ഒരു മനുഷ്യനും ഒരാത്മാവിനോടും അവന് താങ്ങാൻ കഴിയാത്തത്, പ്രകൃത്യ അവന് ചെയ്യാൻ സാധിക്കാത്തത് അവന്റെ പേരിൽ അള്ളാഹു അടിച്ചേൽപ്പിക്കുന്നില്ല. നാട്ടിലെ എല്ലാ പലിശാധിഷ്ഠിത സംരംഭങ്ങളും ഇല്ലായ്മ ചെയ്യുക എന്നത് നമ്മുടെ ഒരാളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണോ? ഒരാൾക്കതിന് കഴിയില്ല. കാരണം നിങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ടോ? ന്യായമായിട്ടുമുണ്ട്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു സാമൂഹിക ക്രമമായിട്ട് ഈ സാമൂഹിക ക്രമത്തെ പരിവർത്തിപ്പിക്കുക എന്നത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്, സംശയം വേണ്ട. അല്ലാതെ ഇതിങ്ങനെ ആയിക്കൊള്ളട്ടെ, റബ്ബ് പറയുന്നതിനൊന്നും ഇവിടെ വിലയില്ലെങ്കിൽ വിലയുണ്ടാക്കേണ്ട പണി റബ്ബിന്റെ പണിയാണ്, എന്റെ പണിയല്ല. അങ്ങനെ ബനൂ ഇസ്രായേലുകൾ മൂസാ നബിയോട് പറഞ്ഞതുപോലെ നീയും നിന്റെ റബ്ബും കൂടി പോയിട്ട് യുദ്ധം ചെയ്ത് വിജയിപ്പിച്ച് ശത്രുക്കളെ അമർച്ച ചെയ്യ്, ഞങ്ങൾ ഇവിടെ ഇരിക്കാം. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഈ നിലപാടിൽ ഒരു വിശ്വാസി ഉണ്ടാവാൻ പാടില്ല. അവൻ ഈ സാമൂഹിക ക്രമത്തെ മാറ്റാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. സമാധാനപരമായി, നിയമപരമായി, ബോധവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ തെറ്റായ അടിത്തറയിൽ നിലനിൽക്കുന്ന സാമൂഹിക ക്രമത്തെ മാറ്റാൻ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം, സംശയം വേണ്ട. പക്ഷെ ആ പരിശ്രമത്തിൽ ഏർപ്പെടുന്ന ആളും വ്യക്തിപരമായിട്ട് ഒരുപക്ഷെ ഈ പലിശാധിഷ്ഠിതമായ സാമൂഹിക ക്രമത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. അതിനെപ്പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഓരോരുത്തരുടെയും നിലപാടുണ്ട് ഇത്യാദി കാര്യങ്ങളിൽ. നമ്മൾ സ്വന്തം നിലക്ക് പലിശ നിഷിദ്ധമായി കാണുന്നു. പലിശയിലേക്ക് പോകുന്ന സാഹചര്യങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങളെ നമ്മൾ ഭയത്തോടെ കാണുന്നു. അതിൽ നിന്ന് പരമാവധി കഴിയുന്നതിന്റെ പരമാവധി സൂക്ഷ്മത പുലർത്തുന്നു. ഇതാണ് ഒരു വ്യക്തി വ്യക്തിയുടെ നിലപാടെങ്കിൽ അയാളെ പിന്നെ ആക്ഷേപിക്കാൻ അനുവാദം എന്നെ വകുപ്പില്ല. പിന്നെ അയാൾ നടന്നു പോകുന്ന റോഡ് അങ്ങനെയല്ലേ, അയാൾക്ക് കിട്ടുന്ന ഭക്ഷണത്തിൽ ഇങ്ങനെയില്ലേ, അയാൾ ഗവൺമെന്റ് സാലറിയാണ് പറ്റുന്നതെങ്കിൽ അതിൽ പലിശയില്ലേ, ഈ ചോദ്യത്തിനൊരർത്ഥവുമില്ല. അതൊക്കെ തടയുക എന്നുള്ളതും അതൊക്കെ അവസാനിപ്പിക്കുക എന്നുള്ളതും ഈ ഒരു വ്യക്തിയുടെ കഴിവിൽപ്പെട്ടതല്ല. അതുകൊണ്ട് കഴിവിൽപ്പെടാത്ത ഒരു പലിശാധിഷ്ഠിത വ്യവസ്ഥിതയുടെ അപകടം പറഞ്ഞ് പേടിപ്പിക്കുകയല്ല ഞാനിപ്പോ ചെയ്യുന്നത്. പകരം നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഴിവിൽപ്പെട്ടതിൽ എവിടെ നിൽക്കുന്നു, ഇതാണ് വിഷയം. ഒരുപാട് പറയേണ്ട കാര്യങ്ങൾ അതിലുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. ഉദാഹരണത്തിന്റെ എന്റെ അടുക്കൽ ഒരു സുഹൃത്തായ ഒരാൾ എന്റെ അടുത്ത് ഈ മതവിധി, അതായത് ഒരു ദീനിയായ ഒരു ഉപദേശം തേടിക്കൊണ്ടുവന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വീടുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ വീടുണ്ടാക്കാൻ പ്ലാൻ തയ്യാറായിരിക്കുന്നു, അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറായിരിക്കുന്നു, അത് എഞ്ചിനീയറെ ഏൽപ്പിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന്റെ വിദഗ്ധ ഉപദേശം കിട്ടിയിരിക്കുന്നു. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ പണം കുറച്ചുകൂടി വേണം, ലോൺ എടുക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഒരൊറ്റ ചോദ്യത്തിന് ഇത് മറുപടി പറയാൻ കഴിയില്ല, നിങ്ങളൊരു അല്പസമയം നിങ്ങളുമായിട്ട് എനിക്ക് ഇരിക്കണം. ഇരുന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ ഈ 5 പൈസ ഇല്ലേ? ആദ്യത്തെ 1-ാമത്തെ സംഖ്യ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എന്ന അടിസ്ഥാനത്തിൽ ഉള്ള ഒരു നിർബന്ധിതാവസ്ഥയിലാണോ നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെട്ടത്? അതല്ല പൈസയുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഒരു 10, 11, 12 ലക്ഷം എല്ലാം കൂടി, ഭാര്യയുടെ കുറച്ച് സ്വർണം വിൽക്കാനുണ്ട്, അതും കൂടി കൂട്ടിയാൽ ഒരു 12 ലക്ഷം രൂപ എനിക്ക് എന്തുണ്ടാക്കാൻ കഴിയും. പിന്നെന്താ പ്രശ്നം? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നു, ആ പ്ലാൻ അപ്സ്റ്റെയറും കൂടി കൂടിയതാണ്. അപ്പൊ എഞ്ചിനീയർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒന്നിച്ചുണ്ടാക്കലാണ് ഏറ്റവും ലാഭകരം. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ താമസിക്കുന്ന വീടിന്റെ മേലെ മുട്ടലും കൊത്തലും പിന്നെ പടുക്കലും ഒക്കെ കൂടി എന്തായാലും ഇറങ്ങാറായിരിക്കും, അതിനൊന്നും വലിയ വിവരമൊന്നും വേണ്ട, ഏത് മനുഷ്യനും മനസ്സിലാവും. അതാണ് എഞ്ചിനീയർ പറഞ്ഞു കൊടുത്ത ഒരു കാര്യം. രണ്ടാമത്തെ കാര്യമാണ് 1-ാമത്തെ കാര്യം, അതെന്താണെന്ന് ചോദിച്ചാൽ, ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ബാക്കി ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിന്റെ ഇരട്ടി ചെലവ് വരും മുകളിലേക്ക് എടുക്കാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഉപദേശവും കൂടി കേട്ടപ്പോ ഈ നിസ്കരിക്കുന്ന ദീനുള്ള ഈ മനുഷ്യൻ തീരുമാനിച്ചിരിക്കുകയാണ്, 12 ലക്ഷം എന്റെ അടുത്തുണ്ട്, ഒരു 8 ലക്ഷമോ 9 ലക്ഷമോ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ വീട് പണി പൂർത്തിയാകും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും അള്ളാഹുവിങ്കൽ കുറ്റകരമായ ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്കൊരു ന്യായീകരണമില്ല. നിങ്ങൾക്ക് ആ 12 ലക്ഷം കൊണ്ട് മാന്യമായിട്ട് അതേ അളവിൽ അതിന്റെ വീടിന്റെ അടിഭാഗം പൂർത്തീകരിക്കാം, എന്നിട്ട് അവിടെ താമസിക്കാം, എന്നിട്ട് നിങ്ങളുടെ അധ്വാനത്തിൽ ഭൂമി വിൽക്കാനുണ്ട്, വേറെ ന്യായങ്ങളും കണക്കുകളും ഒക്കെ മുമ്പിൽ നിരത്തി. ഞാൻ പറഞ്ഞു, അതെ ആയിക്കോട്ടെ, ആ ഹലാലായ വരുമാനങ്ങൾ നിങ്ങളുടെ കയ്യിൽ വരുന്ന മുറക്ക് നിങ്ങൾക്ക് അപ്സ്റ്റെയർ അടുത്ത പണിയിലേക്ക് പോകാമല്ലോ. അപ്പോ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ മൊത്തം പലിശയിൽ പണിതുയർത്തിയതിനു ശേഷം അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയുമായി തട്ടിച്ചു നോക്കുമ്പോ, സ്ഥിരം താമസത്തിനൊരു സ്ഥലമുണ്ടല്ലോ, ഇതെന്തൊക്കെ പറഞ്ഞാലൊരു ഒരു ഇടക്കാല താമസ സ്ഥലം മാത്രമല്ലേ. അപ്പൊ സ്ഥിരം താമസിക്കുന്ന സ്ഥലത്തുണ്ടാകുന്ന തട്ടലും മുട്ടലും ഒക്കെ കൂടി വെച്ച് നോക്കുമ്പോ, ഇവിടെ ഇതിന്റെ മുകളിൽ അപ്സ്റ്റെയറിൽ പണി നടക്കുമ്പോൾ ഉണ്ടാകുന്ന തട്ടലും മുട്ടലും നിസ്സാരമാണ് സുഹൃത്തെ. രണ്ടാമത്തെ പ്രശ്നം, നിങ്ങൾ പലിശ കൊടുക്കണം ഈ അടവിന്, ബാങ്കിൽ നിന്ന് എടുക്കുന്നതിന് പലിശ കൊടുക്കണം. പലിശ അടവ് തെറ്റുമ്പോൾ അത് പിന്നെയും വർദ്ധിക്കും. അപ്പോ 8-ാമത്തെ 9-ാമത്തെ ലക്ഷം എടുത്ത ആൾ 12-ാമത്തെ 13-ാമത്തെ അതിലേറെയോ തിരിച്ചടവ് വേണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പലിശ കൂടി തിരിച്ചടക്കുമ്പോൾ വരുന്ന എമൗണ്ട് ഇല്ലേ, ഒരു 10 കൊല്ലം കഴിയുമ്പോൾ അവിടേക്കെത്തും നിങ്ങളുടെ എക്സ്പെൻസ് എന്ന് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. അതിനാൽ അതിലും വലിയൊരു അത്ഭുതവും സംഭവിക്കില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് ഇങ്ങനെ ഈ സൈസ് ഒരുപാട് കേസുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വാഹനമെടുക്കുന്നതിന് വേണ്ടി, വാഹനം അത്യാവശ്യമുള്ള ഒന്നാണ്, വാഹനമാണ് ഒരു മനുഷ്യന്റെ ഉപജീവന മാർഗം, അതിലൂടെ സാധനങ്ങൾ വെച്ച് വിറ്റിട്ടാണ് അയാൾ ജീവിക്കുന്നത്, എല്ലാ വഴികളും അയാൾ പരിശോധിച്ചു, വേറെ ഒരു രക്ഷയുമില്ല, അങ്ങനത്തെ ഒരാളുടെ പ്രശ്നത്തെ നമ്മൾ അത് വേറൊരു സ്വഭാവത്തിൽ കാണണം. വീട് അതുപോലെ കയറിക്കിടക്കാൻ ഒരിടമില്ലാത്ത ഒരു മനുഷ്യന്റെ അവസാനത്തെ പ്രതീക്ഷ എന്ന നിലക്ക് എല്ലാ വാതിലും മുട്ടിയിട്ട് ഈ ബാങ്ക് ലോൺ എന്നതേ ഉള്ളുവെങ്കിൽ അതൊരു വഴിയാക്കാമോ എന്ന് ചോദിച്ചാൽ ആക്കാം എന്ന് പറയാം. പക്ഷേ അത് പരിഹാരമാണോ എന്നതിൽ അയാൾ വീണ്ടും ചിന്തിക്കണം. പലിശയിൽ പോകാൻ നിർബന്ധിതമാകുന്ന അനുവദിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകാം, പക്ഷേ ആ സാഹചര്യത്തിലും പലിശയിലേക്ക് പോയാൽ പ്രശ്നം പരിഹരിക്കപ്പെടുമോ, അത് വേറെ ആലോചിക്കണം. ഇത് വലിയ ഒരു 9-ാമത്തെ 12-ാമത്തെ അല്ലെങ്കിൽ ഒരു 15-ാമത്തെ കോലുള്ള ഒരു കിണർ, അതിന്റെ വക്കിടിച്ചിട്ട് വേറെ ഒന്നും മണ്ണ് കൊണ്ടുവരാതെ, വളരെ സിമ്പിളായൊരു ഉദാഹരണമാണ്, ഒരു 15-ാമത്തെ കോൽ ആഴമുള്ള ഒരു കിണർ അതിന്റെ വക്കിടിച്ചിട്ട് മാത്രം നികത്താൻ തീരുമാനിച്ചാൽ എങ്ങനെയുണ്ടാകും? അത് ചിലപ്പോൾ ഒരു എട്ട് പോലോ ആറ് പോലോ ആയിട്ട് അതിന്റെ ആഴം ചുരുങ്ങി കിട്ടും. പത്ത് പതിനഞ്ച് പോലുള്ള സമയത്ത് ഇയാളിതിലെ ആളുകൾ ചാടുന്നതും കുട്ടികൾ വീഴുന്നതും മൃഗങ്ങൾ അതപ്പതിക്കും അതിലേക്ക് തഴുകി മറിഞ്ഞു വീഴുന്നതും ഒക്കെ തടയാൻ ചെറിയ ഒരു വേലി കെട്ടിയാൽ മതിയാവും. ഇയാളിതിന്റെ ആഴം കുറക്കാൻ അതിന്റെ വക്കിടിച്ചപ്പോ അത് എട്ടരയോ ആറോ ഏഴോ പോലുള്ള വലിയ ഒരു ഗർത്തമായി മാറിയിരിക്കുകയാണ്. അതിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അതിന് ചുറ്റുമതിൽ വേലി കെട്ടണമെങ്കിൽ ഈ കിണറിന് വേലി കെട്ടുന്നത് പോലെ ലളിതമല്ല എന്ന് പറഞ്ഞാൽ ആഘാതം കുറഞ്ഞിരിക്കുന്നു, വ്യാപ്തി വർദ്ധിച്ചിരിക്കുന്നു. ബലിശാധിഷ്ഠിതമായ ഇടപാടുകളിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പ്രഥമ ദൃഷ്ട്യ ആഘാതം കുറയുന്നു, പക്ഷെ അതിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. പിന്നെ അതിന് അത്ര പെട്ടെന്ന് രക്ഷപ്പെടില്ല. നിങ്ങൾ പഠിച്ചു നോക്ക്, നമ്മളുടെ മുസ്ലിം സമുദായത്തിലെ നല്ല ദീനിയായിട്ട് ജീവിക്കുന്ന ആളുകൾ അപ്പുറവും ഇപ്പുറവും ചിന്തിക്കാതെ സാമ്പത്തിക വ്യവഹാരങ്ങളിൽ പോയി തലകെട്ടിട്ട് അതിസങ്കീർണമായ പിന്നെ അസ്വസ്ഥതകളുടെ ദിനരാത്രങ്ങൾ സമ്മാനിച്ച് സ്വയം ജീവിക്കുന്ന മനുഷ്യരെ ഒരുപാട് കാണാൻ പറ്റും. ബിസിനസ്സിന് ഇത് ബാധകമാണ്. ഹലാലായ ഒരു ബിസിനസ് അതിന്റെ ചിട്ടയിലും മട്ടിലും നടന്നുകൊണ്ടിരിക്കുന്നു. അതാത് വികസിപ്പിക്കണമെങ്കിലോ പുതിയതൊന്ന് തുടങ്ങണമെങ്കിലോ സാമ്പത്തികമായി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കലാണ് നല്ല മാർഗം എന്ന് ഇയാൾ കരുതുന്നു. ഈ ലോൺ എടുക്കാൻ ആദ്യം പോകുമ്പോൾ ഇതിന്റെ ഒരു പ്രയാസവും അനുഭവിക്കില്ല. പിന്നെ അതിന്റെ സുഖം അനുഭവിച്ച ആളുകൾ രണ്ടാമതും മൂന്നാമതും വേഗം വേഗം പോയി എന്നും വരാം. എല്ലാം കൂടി ഒരുമിച്ച് കൂടിയിട്ടൊരവസ്ഥയുണ്ടല്ലോ. പിന്നെ അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞതുപോലെ പിശാച് ബാധ ഏറ്റവനെ പോലെയല്ലാതെ, ഇത് പരലോകത്തൊന്നല്ല, ഇഹലോകത്ത് തന്നെ കടബാധ്യതകൾ മേൽക്കുമേലെ വന്നിട്ട് പിശാച് ബാധ ഏറ്റവനെ പോലെയല്ലാതെ പിന്നെ അവൻ എഴുന്നേറ്റ് നടക്കില്ല. ഒരു സംശയവും വേണ്ട, നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങൾ നിരീക്ഷിച്ചു നോക്കൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് പലിശ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ടല്ലോ, പിന്നെ എന്ത് എന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. നമുക്ക് തള്ളാവുന്നതും ഒഴിവാക്കാവുന്നതുമായ കാര്യത്തിൽ ഒരു മുൻപിന്നാലോചനയുമില്ലാതെ പലിശയിലേക്ക് നമ്മൾ പോകുന്നുവെങ്കിൽ അതാണ് ആക്ഷേപാർഹമായ കാര്യം. അതിനെക്കുറിച്ചാണ് അള്ളാഹുവും റസൂലും നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പലിശാധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി, പലിശാധിഷ്ഠിതമായ വ്യവസ്ഥിതി മാത്രമല്ല, ഈ വ്യവസ്ഥിതിക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ആ എല്ലാ കുഴപ്പങ്ങളെയും ഒന്നിച്ചു കണ്ടുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു വ്യവസ്ഥിതി ഇവിടെ പകരം കൊണ്ടുവരാൻ സമാധാനപരമായി പണിയെടുക്കാം, അത് വേറൊരു കാര്യമാണ്. ആ പണിയിലേർപ്പെട്ടുകൊണ്ടിരിക്കെ ഓരോരുത്തരും അവരവരുടെ കഴിവിൽപ്പെട്ടിടത്ത് അള്ളാഹ് ഹറാമാക്കിയത് ഹറാമായി കാണുകയും അവൻ അനുവദിക്കാത്തതിലേക്ക് പോകാതിരിക്കുകയും സംശയമുള്ളതിൽ നിന്ന് അകന്ന് നിലകൊള്ളുകയും ചെയ്യുന്നുവെങ്കിൽ ബാക്കി ഞാൻ ഉറപ്പുവരുന്നു അള്ളാഹാക്കും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ അറിയാത്ത അവൻ നിനക്കാത്ത മാർഗേണ അവൻ ഊട്ടപ്പെടും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഒരാൾ ഭക്തിയുടെ മാർഗം സ്വീകരിച്ചാൽ, കച്ചവടത്തിൽ ഭക്തിയുടെ മാർഗം സ്വീകരിച്ചാൽ, രാഷ്ട്രീയത്തിൽ തക്വയുടെ മാർഗം സ്വീകരിച്ചാൽ, സാമൂഹിക മന്ദങ്ങളിൽ തക്വയുടെ മാർഗം സ്വീകരിച്ചാൽ, സാമ്പത്തിക വ്യവഹാരങ്ങളിൽ തക്വയുടെ മാർഗം സ്വീകരിച്ചാൽ, എല്ലാത്തിനും ഇത് ബാധകമാണ്. അവന് രക്ഷപ്പെടാനുള്ള വഴി റബ്ബ് തുറന്നു കൊടുക്കും. അവൻ നിനക്കാത്ത മാർഗേണ ഊട്ടപ്പെടും, അല്ല പറഞ്ഞതാണ്. അല്ലെങ്കിൽ പിന്നെ അല്ല തളവ് പറഞ്ഞു ഈ ഗ്രന്ഥത്തിൽ എന്ന് നമ്മൾ കരുതേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സാമൂഹിക ക്രമത്തിൽ ആകമൊത്തം പലിശയാണ് എന്ന ഒരു സിദ്ധാന്തം വെച്ചുകൊണ്ട് നമ്മൾ നമ്മളുടെ ജീവിതത്തെ നശിപ്പിക്കരുത്. നമ്മൾ നമുക്ക് കഴിയുന്ന കാര്യങ്ങളിൽ ഈ വിഷയങ്ങളിൽ ജാഗ്രത പുലർത്തുന്നുണ്ടോ? ആവശ്യം അത്യാവശ്യം ഏതാണ്, ആവശ്യം ഏതാണ്, അനാവശ്യം ഏതാണ്, ഇത് വ്യവച്ഛേദിച്ചറിയാതെ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് ആ മാല വെച്ചാൽ കിട്ടും, ഈ കമ്മല വെച്ചാൽ പറ്റും. നമ്മളെ സഹോദരിമാരെ ചിലരെ ഇങ്ങനെ പഠിച്ചു നോക്കി, നമ്മുടെ ഗ്രാമത്തിൽ വളരെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് അവിടെയും ഇവിടെയും കൊണ്ടുപോയിട്ട് പല രീതിയിലും മനുഷ്യന്റെ കുടലുമാന്തി ജീവിക്കുന്ന ബ്ലേഡ് കമ്പനികളിൽ, ബ്ലേഡ് എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഈർച്ചവാളെന്ന് തന്നെ പറയേണ്ടി വരും, ആ സൈസ് കമ്പനികളിൽ കൊണ്ടുപോയിട്ട് തലവെച്ചു കൊടുക്കുന്ന സഹോദരങ്ങളെയും സഹോദരിമാരെയും നിങ്ങൾ കാണുന്നു. എന്നിട്ട് അവർ കാണെ താഴോട്ട് പോരുന്നു, മെച്ചപ്പെടില്ല. കാരണം മെച്ചപ്പെടില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അള്ള കൃത്യമായിട്ട് പറഞ്ഞില്ലേ, ജനങ്ങളുടെ ഇടയിൽ സാമ്പത്തിക വളർച്ചയുണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ നൽകുന്ന പാൻ പലിശ അള്ളാഹുവിങ്കൽ വളരുകയില്ല. അള്ള ആവർത്തിച്ച് പറഞ്ഞല്ലോ ഇത് വളരൂല്ലാന്ന് റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞാൽ പിന്നെ വളരൂല്ല. അങ്ങനെ വിശ്വസിക്കുന്നവനാണ് റബ്ബുൽ ഇസ്സത്തിൽ വിശ്വസിക്കുന്നവൻ. അങ്ങനെ വിശ്വസിക്കുന്നവരെ രക്ഷിക്കുന്ന പണിയാണ് റബ്ബുൽ ഇസ്സത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. ഇത് ഗൗരവത്തിൽ നമ്മൾ കാണണം. ആ ജാഗ്രതയോടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ അവലോകനം ചെയ്യണം. ഇതിന്റെ മറ്റു ചില വശങ്ങളെപ്പറ്റി പിന്നൊരിക്കൽ പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഇഷ്ടപ്പെട്ട ജീവിത രീതി സ്വീകരിക്കുന്ന മുത്തഖികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി, വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.